Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമത്തിൽ ആരംഭിക്കുന്ന വലിയ നോമ്പിന്റെ ആദ്യ വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ.
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
ക്രിസ്തു തന്റെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ആദ്യ അത്ഭുതമാണ് വെള്ളം തൊട്ടു വീഞ്ഞാക്കിയ സംഭവം. അത് ഗലീലയിലുള്ള കാനായിലെ കല്യാണ നാളിലായിരുന്നു. ക്രിസ്തുവിന്റെ അവസാനത്തെ അത്ഭുതമാവട്ടെ, അവിടുന്ന് വീഞ്ഞെടുത്ത് വാഴ്ത്തിയപ്പോൾ അത് രക്തമായതാണ്. അത് സംഭവിച്ചത് അന്ത്യ അത്താഴ വിരുന്നിലുമാണ്. സാധനങ്ങൾ ലേലം ചെയ്യുന്ന കടയിലെല്ലാം വലിയ വിലയ്ക്ക് വിളിച്ചു പോവുകയായിരുന്നു. ഒടുവിൽ അവശേഷിച്ചതൊരു ഫിഡിലാണ്, ഒരു വയലിൻ. കമ്പികൾ പൊട്ടി പൊടി പിടിച്ച അനാകർഷകമായിരുന്നൊരു ഫിഡിൽ. 100 രൂപയിന്മേൽ വിളി ആരംഭിച്ചപ്പോൾ 150 എന്നോ 200 എന്നോ കേറ്റിപ്പറയാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ആരും വിളി കൂട്ടിപ്പറയാതെ വന്നപ്പോൾ ലേലം കൊള്ളാൻ വന്നവരൊക്കെ മടങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പോൾ കൂട്ടത്തിൽ നിന്നും പെട്ടെന്നൊരാൾ ലേലത്തട്ടിലേക്ക് കയറി വന്നു. ഫിഡിലിന്റെ പൊടി തട്ടി, കമ്പി കെട്ടി, ബോയെടുത്ത് അയാൾ ഒരു ഈണം മീട്ടാൻ തുടങ്ങി. സ്ഥലം വിട്ടു പോകാൻ തുടങ്ങിയവരൊക്കെ മെല്ലെ ലേലത്തിലേക്ക് തിരിച്ചുവരാനും തടിച്ചുകൂടാനും തുടങ്ങി. എവിടെ നിന്നാണ് ഈ മനോഹരമായ നാദലയം? നേരത്തെ എല്ലാവരും ഉപേക്ഷിച്ചു പോയ ഫിഡിലിൽ നിന്നും ഇത്ര മനോഹരമായ ഈണമോ? സംഗീതം നിലച്ചപ്പോൾ ലേലം തുടർന്നു. 1000 രൂപ. ഒരാളപ്പോൾ കൂട്ടി വിളിച്ചു, 10,000 രൂപ. പിന്നെ 20,000 രൂപ. സന്ധ്യമയങ്ങിയിട്ടും ലേലത്തുക നിർണയിക്കാനാവാത്ത വിധത്തിൽ പഴയ വയലിനു വേണ്ടിയുള്ള ലേലം വിളി മുറുകി വന്നു. ജനമപ്പോൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? നേരത്തെ 100 രൂപ വിലമതിക്കാതെ പോയ ഉപകരണത്തിന് എങ്ങനെയാണ് ഇത്ര വലിയ മൂല്യം ലഭിച്ചത്? അപ്പോൾ കൂട്ടത്തിൽ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ദ മാസ്റ്റേഴ്സ് ടച്ചസ് മെയ്ഡ് ദിസ് ഡിഫറൻസ്. ഗുരുസ്പർശമാണ് മാറ്റമുണ്ടാക്കിയതെന്ന്. ദൈവം ചില ജീവിതങ്ങളെ തൊടുമ്പോൾ, സ്പർശിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണിത്. വെള്ളം വീഞ്ഞാകുന്നത് പോലെ വീഞ്ഞ് രക്തമാകുന്നത് പോലെ ഗുരുസ്പർശമേൽക്കുമ്പോൾ ജീവിതത്തിന് പുതിയ സാന്ദ്രത സ്വന്തമാകുന്നു. ജീവിതം ഒരു ക്രമീകരണത്തിന് വിധേയമാകുന്നില്ലെന്ന് നാം കരുതുന്നുണ്ടോ? കെട്ടിടം പണിയുന്നത് പോലെ ചിട്ടപ്പെടുത്തിയ പ്ലാനിൽ കെട്ടി ഉയർത്താവുന്നതാണ് ജീവിതമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ മുഴുവൻ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് ചില നേരങ്ങളിൽ ജീവിതത്തിന്റെ വീഞ്ഞില്ലാതെ പോകുന്നില്ലേ? വിരുന്നിനെത്ര പേര് എത്തുമെന്നും എത്ര പേർക്ക് എന്തൊരുക്കണമെന്നുമൊക്കെ വളരെ വ്യക്തതയോടെ കേറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും വീഞ്ഞില്ലാതെ പോകുമ്പോൾ അറിയണം അത് ജീവിതവുമായി ബന്ധപ്പെട്ട പാഠമാണ് എന്ന്. പട്ടം പറപ്പിക്കുന്ന പയ്യന്റെ അഹന്തയാണ് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ. ഞാനാണ് ഈ വർണ്ണക്കടലാസിനെയും നീലമാനത്തെയും നിയന്ത്രിക്കുന്നത് എന്നൊരു ശാഠ്യത്തിലാണവൻ. പിന്നീടെപ്പോഴോ പട്ടം പൊട്ടി വീഴുമ്പോഴുണ്ടാകുന്ന അവബോധത്തിന്റെ നിമിഷത്തിൽ നാം അറിയുന്നു, നമ്മുടെ ഇച്ഛകളല്ല മറിച്ച് വീശിയടിച്ച കാറ്റിൻ്റെ ജീവിതത്തിലെ ഗതിവിഗതികളാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന്. ദൈവത്തിനു മാത്രം ക്രമീകരിക്കാവുന്ന ചില തലങ്ങളുണ്ട് എന്നോർക്കണം. ആ അറിവിന് മുൻപിൽ വിനയപൂർവം നിൽക്കാൻ നാം പഠിക്കണം. ഒരമ്മ പങ്കുവച്ചത് ഇങ്ങനെയാണ്: എങ്ങനെ എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയായി? അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചിട്ടപ്പെടുത്തിയാണ് ജീവിച്ചത്. അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ ബൈക്ക്, കാർ ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിധേയമായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കൈവിരലുകളിലൂടെ അവൻ വഴുതിപ്പോയല്ലോ. ദൈവമേ, എന്തു പറയാനാണ്? പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റാനുള്ള കെൽപ്പ് മനുഷ്യനുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ ഉള്ളുനിറയെ സ്നേഹവും കൂടെ ദൈവവും ഉണ്ടെങ്കിൽ ജീവിതത്തെ നമുക്ക് ലഹരിയുള്ളതാക്കി മാറ്റാം. അതൊരു ജീവിത അനുഭവവും അത്ഭുതവുമായിരിക്കും. A single rose can be your garden എന്ന് കേട്ടിട്ടില്ലേ? ആര് പറഞ്ഞു പൂന്തോട്ടം പണിയാൻ നിറയെ അന്തൂറിയങ്ങളും ഓർക്കിഡുകളും വേണമെന്ന്? നാല് മണിപ്പൂ കൊണ്ടും ഒറ്റച്ചെമ്പരത്തി കൊണ്ടും കട്ടച്ചെമ്പരത്തി കൊണ്ടുമൊക്കെ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാമല്ലോ. ഗൃഹപാഠം ചെയ്യുന്ന കുഞ്ഞ്, ജോലി കഴിഞ്ഞെത്തുന്ന ഭർത്താവ്, അത്താഴമൊരുക്കുന്ന ഭാര്യ, അതിഥി, കത്ത്, എങ്ങനെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളും സാധനങ്ങളുമൊക്കെ വ്യക്തിസ്പർശം കൊണ്ട് നമുക്ക് വീര്യമുള്ളതാക്കി മാറ്റാം, വീഞ്ഞാക്കി മാറ്റാം. ഇതിൻ്റെ മറുതലം നാം മനസ്സിലാക്കണം. എന്താണെന്നോ? ജീവിതത്തിൻ്റെ സ്നേഹതലങ്ങളിൽ ദൈവമില്ലാതാകുമ്പോൾ സ്വാർത്ഥതയും ജഡീകതയും വളർന്നു വരുന്നു. അങ്ങനെ ഒരിക്കൽ വീഞ്ഞായി മാറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ വീണ്ടും ഇതാ പച്ചവെള്ളമായിത്തീരുന്നു, വളരെ സാധാരണമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ആറ് കൽഭരണികളിലാണ് കാനായിൽ വെള്ളം നിറച്ചുവച്ചതും അവ വീഞ്ഞായി മാറിയതും. ബൈബിൾ ചിന്തകന്മാർ പറഞ്ഞു തരുന്നത്, ഈയൊരു കല്യാണ വിരുന്നിനു വേണ്ടി മാത്രമല്ല ഇനിയും സംഭവിക്കേണ്ട ജീവിതത്തിൻ്റെ എത്രയോ വിരുന്നുകൾക്ക് ഉതകുമാറായിട്ടാണ് ദൈവം തൻ്റെ സ്നേഹസമൃദ്ധി നമ്മിൽ ചൊരിയുന്നത് എന്നാണ്. ദൈവം തരുന്നതൊക്കെയും ഇങ്ങനെയാണ്, അളന്നു തിട്ടപ്പെടുത്തിയല്ല, നീട്ടിയ മനുഷ്യകരങ്ങളിലേക്ക് നന്മയും സ്നേഹവും അവിടുന്ന് സമൃദ്ധമായും കലവറയില്ലാതെയും ചൊരിയുകയാണ്. ഒരു ദിവസത്തെ ഉപജീവനത്തിനു വേണ്ടി മീൻ ചോദിക്കുമ്പോൾ ഇതാ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത് ഒരു ചാകരയാണ്. ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും ആവാത്ത ഇടത്തിലേക്കാണ് ദൈവം എന്നെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് എന്നോർക്കുമ്പോൾ, ഒരു തുള്ളി സ്നേഹത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കടലാണ് അവിടുന്ന് ഒഴുക്കുന്നത്. ഒരു നുള്ളു വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവസ്നേഹത്തിൻ്റെ ഒരാകാശമാണ് അവിടുന്ന് വിധാനിക്കുന്നത്. പൂവിനായി കെഞ്ചുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ജീവിതത്തിൽ വസന്തമാണ് അവിടുന്ന് വിരിയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ രക്ഷാരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ആഗോളസഭ ഇതാ നോമ്പാചരിക്കുവാൻ ഒരുങ്ങുകയാണ്. രക്ഷകന്റെ സ്നേഹത്തിനും അവിടുത്തെ ദൈവീക സമൃദ്ധിക്കും സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കേണ്ട സമയമാണിത്. ഭൗതികവും ധാർമ്മികവും ആധ്യാത്മികവുമായ അനാഥത്വത്തിൽ ജീവിക്കുന്നവർക്ക് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യപൂർവകമായ രക്ഷാസ്നേഹത്തിന് ഈ ദിനങ്ങളിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാം. സ്വർഗീയ പിതാവ് സകലരെയും ക്രിസ്തുവിൽ ആശ്ലേഷിക്കുവാനും മാപ്പരുളുന്ന അവിടുത്തെ പിതൃസ്നേഹത്തിലേക്ക് തിരികെ സ്വീകരിക്കുവാനും ഇടയാവട്ടെ. ദരിദ്രനായി തീരുകയും തൻ്റെ ദാരിദ്ര്യം മൂലം നമ്മെ സമ്പന്നരാക്കുകയും ദൈവസ്നേഹത്തിൻ്റെ ധാരാളിത്തം നമ്മൾ വർഷിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ നാം അനുകരിക്കുന്നിടത്തോളം മാത്രമേ പിതൃസ്നേഹത്തിലേക്കുള്ള തിരിച്ചുവരവ് ഈ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആത്മപരിത്യാഗത്തിന് യോജിച്ച സമയമാണിത്. നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും സമ്പന്നരാക്കുവാനും അതിനായി എനിക്കെന്ത് ചെയ്യാനാകുമെന്നും ഈ നാളിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. അത് ഉചിതമായ ചോദ്യമാണ്. യഥാർത്ഥമായ ദാരിദ്ര്യം വേദനാജനകമാണെന്ന കാര്യം മറക്കാതിരിക്കാം. പ്രായശ്ചിത്തത്തിൻ്റെ പ്രായോഗികതയില്ലാത്ത ആത്മപരിത്യാഗം യഥാർത്ഥ പരിത്യാഗമല്ല. യാതൊരു ചെലവുമില്ലാതെയും നമ്മെ വേദനിപ്പിക്കാത്തതുമായ പരസ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പാപ്പ ഫ്രാൻസിസ് ഇക്കുറി നോമ്പുകാല സന്ദേശത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിൽ നവീകരിക്കാനുള്ള പ്രത്യാശയുടെ പ്രതീകമാണ് ഈ നോമ്പുകാലം. പ്രത്യാശ കൈവടിയാതെ ത്യാഗപൂർവം നമുക്ക് മുന്നോട്ട് ചരിക്കാം. കാനായിലെ കല്യാണ വിരുന്നിന്റെ ആനന്ദലഹരിയിലെന്ന പോലെ തന്റെ തിരുക്കുമാരന്റെ കാൽവരിയിലേക്കുള്ള കുരിശിയാത്രയുടെ വേദനയിലും സഹയാത്രികയായിരുന്ന കന്യകാംബിക നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ.
കാനായിലെ കല്യാണ നാളിൽ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീര വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീര
ഈ ഗാനം കെ ജെ യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന ഫാദർ ജോയ് ആലപ്പാട്ട്. സംഗീതം ജെ എം രാജു.
കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായ ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായ ജന്മമേകീശൻ മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനെ. കാനായിലെ കല്യാണ നാളിൽ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീര വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീര മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലങ്കര റീത്തിലെ ആരാധനക്രമ പ്രകാരമുള്ള വലിയ നോമ്പിലെ ആദ്യവാര സുവിശേഷ ചിന്തകളാണ്.